അധ്യായം 19. ഒരു ശമര്യക്കാരിയെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 4:3-43. അവലോകനം. യേശു ഒരു ശമര്യക്കാരിയെയും മറ്റുള്ളവരെയും പഠിപ്പിക്കുന്നു. ദൈവം അംഗീകരിക്കുന്ന ആരാധന. യേശുവും ശിഷ്യന്മാരും യഹൂദിയിൽ നിന്ന് ഗലീലയിലേക്കുള്ള യാത്രയിലാണ്. ശമര്യപ്രദേശത്തുകൂടി അവർ വടക്കോട്ടു പോകുന്നു. നല്ല യാത്രാക്ഷീണം. ഉച്ചയാകാറായപ്പോൾ അവർ സുഖാർ നഗരത്തിനടുത്തുള്ള ഒരു കിണറിനരികെ വിശ്രമിക്കുന്നു. 100 മുമ്പ് യാക്കോബ് കുഴിച്ചതോ കൂലി കൊടുത്തു കുഴിപ്പിച്ചതോ ആയിരിക്കാം ഈ കിണർ. ഇന്നത്തെ നാബ്ലസ് നഗരത്തിനടുത്ത് അങ്ങനെയൊരു കിണർ ഇന്നും കാണാം. യേശു ആ കിണറിനരികെ വിശ്രമിക്കുന്നു. ശിഷ്യന്മാർ അടുത്ത നഗരത്തിൽ ആഹാരം വാങ്ങാൻ പോയിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ശമര്യക്കാരി വെള്ളം കോരാൻ വരുന്നു. യേശു ആ സ്ത്രീയോട്, "കുടിക്കാൻ കുറച്ചു വെള്ളം തരാമോ?" എന്ന് ചോദിക്കുന്നു. യോഹന്നാൻ 4:7. കാലങ്ങളായുള്ള മുൻവിധി കാരണം ജൂതന്മാർക്ക് പൊതുവെ ശമര്യക്കാരുമായി ഒരു സമ്പർക്കവുമില്ലായിരുന്നു. അതുകൊണ്ടുതന്നെ ആ സ്ത്രീ ആശ്ചര്യത്തോടെ ചോദിക്കുന്നു, "താങ്കളൊരു ജൂതനല്ലേ? എന്നിട്ടും ശമര്യക്കാരിയായ എന്നോട് വെള്ളം ചോദിക്കുന്നു?" യേശു പറയുന്നു, "ദൈവം സൗജന്യമായി തരുന്ന സമ്മാനം എന്താണെന്നും കുടിക്കാൻ കുറച്ചു വെള്ളം തരാമോ എന്ന് ചോദിക്കുന്നത് ആരാണെന്നും നിനക്കറിയാമായിരുന്നെങ്കിൽ നീ അയാളോട് ചോദിക്കുകയും അയാൾ നിനക്ക് ജീവജലം തരികയും ചെയ്തേനെ." അപ്പോൾ ആ സ്ത്രീ പറയുന്നു, "യജമാനനെ, വെള്ളം കോരാൻ അങ്ങയുടെ കയ്യിൽ ഒരു തൊട്ടി പോലുമില്ല. കിണറാണെങ്കിൽ ആഴമുള്ളതും. പിന്നെ അങ്ങേക്ക് എവിടെ നിന്ന് ഈ ജീവജലം കിട്ടും? ഞങ്ങളുടെ പൂർവികനായ യാക്കോബിനേക്കാൾ വലിയവനാണോ അങ്ങ്? അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഈ കിണർ തന്നത്. അദ്ദേഹവും മക്കളും അദ്ദേഹത്തിന്റെ കന്നുകാലികളും ഇതിലെ വെള്ളമാണ് കുടിച്ചിരുന്നത്." യോഹന്നാൻ 4:9-12. അപ്പോൾ യേശു പറയുന്നു, "ഈ വെള്ളം കുടിക്കുന്നവർക്കെല്ലാം പിന്നെയും ദാഹിക്കും. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ പിന്നെ ഒരിക്കലും ദാഹിക്കില്ല. അയാളിൽ ആ വെള്ളം നിത്യജീവനേകുന്ന ഒരു ഉറവയായി മാറും." യോഹന്നാൻ 4:13-14. നല്ല ക്ഷീണമുണ്ടായിരുന്നെങ്കിലും ജീവൻ നൽകുന്ന സത്യത്തിന്റെ സന്ദേശം ആ ശമര്യക്കാരിയോട് പറയാൻ യേശു തയ്യാറാണ്. അപ്പോൾ ആ സ്ത്രീ പറയുന്നു, "യജമാനനെ, എനിക്കാ വെള്ളം വേണം. അങ്ങനെയാകുമ്പോൾ എനിക്ക് ദാഹിക്കില്ലല്ലോ. പിന്നെ വെള്ളം കോരാൻ ഇവിടം വരെ വരികയും വേണ്ട." ഇപ്പോൾ വിഷയം മാറ്റാനായിരിക്കാം യേശു പറയുന്നു, "പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരൂ." ആ സ്ത്രീ പറയുന്നു, "എനിക്ക് ഭർത്താവില്ല." അപ്പോൾ യേശു പറയുന്നു, "എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ളത് നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്." യേശു ഇതെങ്ങനെ അറിഞ്ഞു എന്നോർത്ത് ആ സ്ത്രീ അതിശയിക്കുന്നു. യോഹന്നാൻ 4:15-18. യേശുവിന്റെ വാക്കുകളിൽ നിന്ന് ഒരു കാര്യം ആ സ്ത്രീക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് അത്ഭുതത്തോടെ അവർ ചോദിക്കുന്നു, "യജമാനനെ, അങ്ങൊരു പ്രവാചകനാണല്ലേ?" ആത്മീയ കാര്യങ്ങളിൽ തനിക്ക് താൽപ്പര്യമുണ്ടെന്ന് സ്ത്രീയുടെ തുടർന്നുള്ള വാക്കുകൾ സൂചിപ്പിക്കുന്നു. കാരണം അവർ പറയുന്നു, "ഞങ്ങളുടെ പൂർവികർ ശമര്യക്കാർ ആരാധന നടത്തിപ്പോന്നത് ഈ മലയിലാണ്, അടുത്തുള്ള ഗെരിസീം മല. എന്നാൽ ആരാധനയ്ക്കുള്ള സ്ഥലം യെരുശലേമാണെന്ന് നിങ്ങൾ ജൂതന്മാർ പറയുന്നു." യോഹന്നാൻ 4:19-20. എന്നാൽ എവിടെ വെച്ച് ആരാധിക്കുന്നു എന്നതല്ല പ്രധാനമെന്ന് വിശദീകരിച്ചുകൊണ്ട് യേശു പറയുന്നു, "നിങ്ങൾ പിതാവിനെ ആരാധിക്കുന്നത് ഈ മലയിലോ യെരുശലേമിലോ അല്ലാതാകുന്ന സമയം വരുന്നു." എന്നിട്ട് യേശു ഇങ്ങനെയും പറയുന്നു, "എങ്കിലും സത്യാരാധകർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു." വാസ്തവത്തിൽ അത് വന്നുകഴിഞ്ഞു. ശരിക്കും തന്നെ ഇങ്ങനെ ആരാധിക്കുന്നവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. യോഹന്നാൻ 4:21, 23, 24. സത്യാരാധകർ ദൈവത്തെ എവിടെ വെച്ച് ആരാധിക്കുന്നു എന്നതല്ല, എങ്ങനെ ആരാധിക്കുന്നു എന്നതാണ് ദൈവം നോക്കുന്നത്. ഇത് ആ സ്ത്രീയിൽ മതിപ്പുളവാക്കി. അവർ പറയുന്നു, ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന മിശിഹ വരുമെന്ന് എനിക്കറിയാം. ക്രിസ്തു വരുമ്പോൾ ഞങ്ങൾക്കെല്ലാം വ്യക്തമാക്കിത്തരും. യോഹനാൻ 4:25. അപ്പോൾ യേശു സുപ്രധാനമായ ആ സത്യം വെളിപ്പെടുത്തുന്നു. നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണത്. യോഹന്നാൻ 4:26. ഒന്നാലോചിച്ചു നോക്കിയേ, ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വരുന്ന ഒരു സ്ത്രീ. പക്ഷേ എത്ര വലിയൊരു പദവിയാണ് യേശു അവർക്ക് നൽകുന്നത്! ഒരുപക്ഷേ മറ്റാരോടും ഇതുവരെ തുറന്നു പറയാത്ത ഒരു കാര്യം യേശു ആ സ്ത്രീയോട് പറയുന്നു. അതായത്, താനാണ് മിശിഹയെന്ന്. അനേകം ശമര്യക്കാർ വിശ്വസിക്കുന്നു. സുഖാറിൽ നിന്ന് യേശുവിന്റെ ശിഷ്യന്മാർ ആഹാരവുമായി തിരിച്ചെത്തുന്നു. യാക്കോബിന്റെ കിണറിനരികിൽ തന്നെയുണ്ട് യേശു അപ്പോഴും. പക്ഷേ യേശു ഒരു ശമര്യക്കാരിയോട് സംസാരിക്കുകയാണ്. ശിഷ്യന്മാർ എത്തുമ്പോൾ കുടം അവിടെ വെച്ചിട്ട് സ്ത്രീ നഗരത്തിലേക്ക് പോകുന്നു. സുഖാറിലെത്തുമ്പോൾ യേശു പറഞ്ഞതെല്ലാം സ്ത്രീ അവിടെയുള്ളവരോട് വിവരിക്കുന്നു. ഞാൻ ചെയ്തതൊക്കെ ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, വന്ന് നേരിട്ട് കാണ് എന്ന് ബോധ്യത്തോടെ ആ സ്ത്രീ അവരോട് പറയുന്നു. എന്നിട്ട് ആകാംക്ഷ ഉണർത്താനായിരിക്കാം ആ സ്ത്രീ ഇങ്ങനെയും ചോദിക്കുന്നു, ഒരുപക്ഷേ അതായിരിക്കുമോ ക്രിസ്തു? യോഹന്നാൻ 4:29. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. കാരണം ആ വിഷയം മോശയുടെ കാലം മുതലേ ആളുകൾക്ക് താൽപ്പര്യമുള്ള ഒന്നാണ്. ഇത് കേൾക്കുമ്പോൾ യേശുവിനെ നേരിൽ കാണണമെന്ന് ആ നഗരക്കാർക്ക് തോന്നുന്നു. അതിനിടെ തങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന ആഹാരം കഴിക്കാൻ ശിഷ്യന്മാർ യേശുവിനെ നിർബന്ധിക്കുന്നു. പക്ഷേ യേശു പറയുന്നു, എനിക്ക് കഴിക്കാൻ നിങ്ങൾക്കറിയില്ലാത്തൊരാഹാരമുണ്ട്. ശിഷ്യന്മാർ ഇത് കേട്ട് അത്ഭുതത്തോടെ, അതിന് യേശുവിനാരും ഒന്നും കൊണ്ടുവന്ന് കൊടുത്തില്ലല്ലോ എന്ന് തമ്മിൽ തമ്മിൽ പറയുന്നു. എന്നാൽ താൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് യേശു ദയാപൂർവം വിശദീകരിക്കുന്നു. ആ വാക്കുകൾക്ക് ഇന്ന് നമ്മുടെ കാര്യത്തിലും പ്രാധാന്യമുണ്ട്. യേശു പറയുന്നു, എന്നെ അയച്ച വ്യക്തിയുടെ ഇഷ്ടം ചെയ്യുന്നതും അദ്ദേഹം ഏൽപ്പിച്ച ജോലി ചെയ്തു തീർക്കുന്നതുമാണ് എന്റെ ആഹാരം. യോഹന്നാൻ 4:32-34. വരാനിരിക്കുന്ന ധാന്യക്കൊയ്ത്തിനെക്കുറിച്ചല്ല യേശു സംസാരിക്കുന്നത്. കൊയ്ത്തിന് ഇനിയും 4 മാസമുണ്ട്. യേശു പറയുന്നത് ഒരാത്മീയ കൊയ്ത്തിനെക്കുറിച്ചാണ്. യേശു പറയുന്നു, തലപൊക്കി വയലിലേക്ക് നോക്കുക, അവ കൊയ്ത്തിന് പാകമായിരിക്കുന്നു. കൊയ്ത്തുകാരൻ കൂലി വാങ്ങി നിത്യജീവനു വേണ്ടിയുള്ള വിളവ് ശേഖരിച്ചു തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്നു. യോഹന്നാൻ 4:35-36. ആ ശമര്യക്കാരിയോട് സംസാരിച്ചതിന്റെ ഫലം എന്തായിരിക്കുമെന്ന് യേശുവിനൊരുപക്ഷേ അപ്പോൾ തന്നെ അറിയാമായിരുന്നു. ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ വാക്കുകേട്ട് ആ നഗരത്തിലെ അനേകർ യേശുവിൽ വിശ്വസിച്ചു. യോഹന്നാൻ 4:39. അതുകൊണ്ട് സുഖാറിൽ നിന്ന് അവർ യേശുവിനെ കാണാൻ ആ കിണറിനടുത്ത് വന്നപ്പോൾ തങ്ങളുടെ കൂടെ താമസിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നാവശ്യപ്പെടുന്നു. യേശു ആ ക്ഷണം സ്വീകരിച്ച് 2 ദിവസം ശമരിയിൽ കഴിയുന്നു. യേശുവിന്റെ വാക്കുകൾ കേട്ട് കൂടുതൽ ശമര്യക്കാർ വിശ്വസിക്കുന്നു. അവർ സ്ത്രീയോട് പറയുന്നു, നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ ഞങ്ങൾ വിശ്വസിച്ചത്. പക്ഷേ ഇനി അങ്ങനെയല്ല. കാരണം ഞങ്ങളിപ്പോൾ നേരിട്ട് കേട്ടിരിക്കുന്നു. ഈ മനുഷ്യൻ തന്നെയാണ് ലോകരക്ഷകനെന്ന് ഞങ്ങൾക്കിപ്പോൾ അറിയാം. യോഹന്നാൻ 4:42. ക്രിസ്തുവിനെക്കുറിച്ച് നമുക്കെങ്ങനെ ആളുകളോട് സംസാരിക്കാമെന്നതിന്റെ നല്ലൊരു മാതൃകയാണ് ആ ശമര്യക്കാരി. താൽപര്യമുണർത്തുന്ന വിധത്തിൽ സംസാരിക്കുന്നെങ്കിൽ കൂടുതൽ അറിയാൻ ആളുകൾ ആഗ്രഹിക്കും. കൊയ്ത്തിന് ഇനിയും 4 മാസമുണ്ടെന്ന കാര്യം ഓർക്കുന്നുണ്ടല്ലോ. ബാർലിയുടെ കൊയ്ത്താണ് ഇത്. സാധാരണ വസന്തകാലത്താണ് അവിടെ ഈ കൊയ്ത്ത് നടക്കുന്നത്. അതുകൊണ്ട് ഇത് നവംബർ മാസമോ ഡിസംബർ മാസമോ ആണ്. അതിന്റെ അർത്ഥം 30 AD ലെ പെസഹയ്ക്ക് ശേഷം യേശുവും ശിഷ്യന്മാരും ആളുകളെ പഠിപ്പിക്കുകയും സ്നാനപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് 8 മാസമെങ്കിലും യഹൂദിയയിൽ ചെലവഴിച്ചു എന്നാണ്. അവർ ഇപ്പോൾ വടക്ക് ഗലീലയിലെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകുന്നു. അവിടെ എന്തായിരിക്കും സംഭവിക്കുക? പിൻവരുന്ന ഭാഗം അനുബന്ധ വിവരങ്ങളാണ്. ആരാണ് ശമര്യക്കാർ? ശമര്യ എന്ന പ്രദേശം തെക്ക് യഹൂദിക്കും വടക്ക് ഗലീലയ്ക്കും ഇടയിലാണ്. ശലോമോൻ രാജാവിന്റെ മരണശേഷം ഇസ്രായേലിന്റെ വടക്കേ 10 ഗോത്രം യഹൂദ്യ ബെന്യാമീൻ ഗോത്രങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു. ആ 10 ഗോത്രത്തിലെ ആളുകൾ കാളക്കുട്ടിയെ ആരാധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് BC 740 ശമര്യയെ പിടിച്ചടക്കാൻ യഹോവ അസീറിയയെ അനുവദിച്ചു. ദേശം പിടിച്ചടക്കിയ അസീറിയക്കാർ 1% ആളുകളെയും പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് അസീറിയൻ സാമ്രാജ്യത്തിലുള്ള മറ്റു ചിലരെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അന്യദേവന്മാരെ ആരാധിച്ചിരുന്ന ഇവർ ദേശത്ത് ബാക്കിയുണ്ടായിരുന്ന ഇസ്രായേലിരെ കല്യാണം കഴിച്ചു. കുറെ നാളുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ ദൈവനിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസങ്ങളും പരിച്ഛേദന പോലുള്ള ആചാരങ്ങളും കൂടെ കൂട്ടിക്കലർത്തി ഒരു ആരാധനാരീതി വളർത്തിയെടുത്തു. പക്ഷേ അവരുടെ ആ മതാചാരങ്ങളെ സത്യാരാധന എന്ന് വിളിക്കാൻ കഴിയുമായിരുന്നില്ല. യേശുവിന്റെ നാളിൽ ശമര്യക്കാർ മോശയുടെ പുസ്തകങ്ങൾ അംഗീകരിച്ചിരുന്നു. പക്ഷേ അവർ യെരുശലേമിലെ ദേവാലയത്തിൽ ആരാധിച്ചിരുന്നില്ല. സുഖാറിനടുത്തുള്ള ഗെരിസീം മലയിൽ പണിത ഒരു ദേവാലയമാണ് വർഷങ്ങളോളം അവർ ഉപയോഗിച്ചിരുന്നത്. ആ ആലയം നശിപ്പിച്ചതിനു ശേഷവും അവർ ആ മലയിൽ തന്നെ ആരാധന തുടർന്നു. യേശുവിന്റെ ശുശ്രൂഷയുടെ സമയത്ത് ശമര്യക്കാരും ജൂതന്മാരും തമ്മിലുള്ള ശത്രുത വളരെ പ്രകടമായിരുന്നു. വീണ്ടും അധ്യായത്തിലേക്ക്. പുനരവലോകന ചോദ്യങ്ങൾ. യേശു തന്നോട് സംസാരിക്കുമ്പോൾ ശമര്യക്കാരി അതിശയിക്കുന്നതെന്തുകൊണ്ട്? ജീവനുള്ള വെള്ളത്തെക്കുറിച്ചും ദൈവത്തെ എവിടെ ആരാധിക്കണമെന്നതിനെക്കുറിച്ചും യേശു ശമര്യക്കാരിയെ എന്താണ് പഠിപ്പിക്കുന്നത്? താൻ ആരാണെന്നും ഏതുതരം ആരാധനയാണ് താൻ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും യേശു ശമര്യക്കാരിയോട് വെളിപ്പെടുത്തുന്നത് എങ്ങനെ? യേശുവിനെക്കുറിച്ച് ശമര്യക്കാരി എന്ത് നിഗമനത്തിലെത്തുന്നു? എന്നിട്ട് എന്തു ചെയ്യുന്നു? AD 30 പെസഹയ്ക്കു ശേഷം യേശുവും ശിഷ്യന്മാരും എന്തു ചെയ്യുന്നു?